മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. SBS മലയാളത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപാടികളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി ചില അതിഥികളും ഇന്നുണ്ട്. ഓസ്ട്രേലിയയിലുള്ള മക്കളെ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്ന ചിലർ, സിഡ്നിയിൽ മക്കളെ കാണാനായി എത്തിയിരിക്കുന്ന വി ജെ ജോൺസൺ, സൂസൻ, അതുപോലെ തന്നെ സിഡ്നിയിലെ സംഗീത പരിപാടികളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായ ഗായകൻ ബിജു ജോർജ്, ബിജു ജോർജിന്റെ അമ്മ തങ്കമ്മ ജോർജ് എന്നിവരാണ് ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. എല്ലാവർക്കും സ്വാഗതം, ഒപ്പം ക്രിസ്മസ് ആശംസകളും. അപ്പോൾ ഇന്ന് പരിപാടികളിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കുമൊക്കെ പോകുന്നതിന് മുൻപ് ബിജു, നമുക്ക് ഈ മനോഹരമായ ക്രിസ്മസ് രാവിൽ ഒരു ക്രിസ്മസ് പാട്ടുമായി തന്നെ തുടങ്ങിയാലോ?
തീർച്ചയായിട്ടും നമുക്ക് പഴയൊരു പാട്ട് വെച്ച് തുടങ്ങാം.
ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലുയാ, ഹല്ലേലുയാ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം.
തീർച്ചയായും ഇതുപോലെ ഇനിയും ക്രിസ്മസ് ഗാനങ്ങൾ ഇന്നുണ്ടാകും, അതിലേക്കെല്ലാം നമുക്ക് പോകാം. ആദ്യം ശ്രീ വിജയ് ജോൺസൺ, സൂസൻ, ആദ്യമായിട്ടാണോ ഓസ്ട്രേലിയയിൽ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്?
ഞങ്ങൾ ആദ്യമായിട്ടാണ് സിഡ്നിയിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് നാളായി ഇവിടെ എത്തിയിട്ട്?
ഒരു ആഴ്ചയായിട്ടുള്ളൂ.
ഒരാഴ്ചയായിട്ടുള്ളൂ. വളരെ ഓസ്ട്രേലിയയിൽ പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഓസ്ട്രേലിയ ആദ്യമായി കാണുകയാണ്.
തീർച്ചയായിട്ടും.
ഓക്കെ. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ക്രിസ്മസ് ഇപ്പോൾ ഒരാഴ്ചയായി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ ക്രിസ്മസ് രാവ് എത്തിയിരിക്കുന്നു. എന്താണ് ഓസ്ട്രേലിയയിലെ ഒരു ആഘോഷങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്?
ഞങ്ങൾ ഏകദേശം ചുറ്റി നടന്ന് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കാണുകയുണ്ടായി. വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നതായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത്. വളരെ ആഘോഷകരമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും, ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണെന്ന്.
അല്ല, നിങ്ങൾ നാട്ടിലായിരുന്നു, എവിടെയായിരുന്നു ഇതിനു മുമ്പ്?
ഞങ്ങൾ ഇപ്പോൾ 35 വർഷമായിട്ട് ദോഹയിൽ താമസിച്ചു. വരിക
ദോഹയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാകും തോന്നല്ലേ, ദോഹയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം.
ദോഹയിൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അനുവദനീയമാണ്, പക്ഷേ ഔട്ട്ഡോർ സെലിബ്രേഷൻസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ദേവാലയങ്ങളുണ്ട്, അവിടെ ക്രിസ്മസ് ആഘോഷിക്കാം, ക്രിസ്മസ് പാർട്ടികളൊക്കെ ഇൻഡോർ കണ്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ള.
പക്ഷേ പുറത്ത് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ റോഡിലും അല്ലെങ്കിൽ വീടുകളുടെ പുറത്തും എല്ലാം ഒരുപാട് ലൈറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയൊന്നും നടക്കില്ല.
ആ രീതിയിലുള്ളതായ ആഘോഷങ്ങൾക്കൊന്നും അവിടെ
നിയമപരമായിട്ടുള്ള തടസ്സമുണ്ടോ?
ഉണ്ട്.
ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ എങ്ങനെ നിങ്ങൾ ആഘോഷിക്കുന്നത്?
അവിടെ ഞങ്ങൾ പള്ളികളിൽ ആരാധനകളുണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉണ്ട്, കരോൾ സർവീസുകളുണ്ട്, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എല്ലാം കൂടെ വീടുകളിൽ കൂടി ക്രിസ്മസ് ഡിന്നർ, ക്രിസ്മസ് ലഞ്ച് ഇതൊക്കെ പങ്കിടാറുണ്ട്.
ഓക്കെ. സൂസൻ, ഇപ്പോൾ പ്രധാനമായിട്ടും ക്രിസ്മസ് ഡിന്നർ ലഞ്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇവിടെ ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മക്കളുടെ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ ഒരു ആഘോഷ രീതി, അല്ലെങ്കിൽ ഇവിടെ ക്രിസ്മസിന് വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണം തയ്യാറാക്കുന്നത് കാണുന്നുണ്ട്, ഗൾഫിലായിരിക്കുമ്പോൾ ദോഹയിലായിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു?
ദോഹയിലായിരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഭക്ഷണ കാര്യങ്ങളിൽ. നമ്മൾ മലയാളികളല്ലേ, എവിടെ പോയാലും
ഇവിടെ പോയാലും ഒരേ ഭക്ഷണം തന്നെ,
ഒരേ ഭക്ഷണമല്ലേ നമ്മൾ ക്രമീകരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു വീട്ടമ്മ കൂടി ഇവിടെ ഉണ്ട്, മകനെ സന്ദർശിക്കാനായി എത്തിയിരിക്കുന്ന തങ്കമ്മ ജോർജ്. ഇതേ അവസ്ഥ അനുഭവം തന്നെയാണോ? എവിടെയായിരുന്നു ഇതിന് മുൻപ്?
മസ്കറ്റിലായിരുന്നു.
മസ്കറ്റിൽ. അപ്പോൾ അതും ഗൾഫ് തന്നെയാണ്. എന്തായാലും പ്രവാസികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ മൊത്തത്തിൽ സംസാരിക്കുന്നത്. മസ്കറ്റിലും ഈ പറഞ്ഞ ദോഹയിൽ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണോ?
അതിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. വലിയ ഇത് ഇല്ല ആഘോഷിക്കുന്നതിന്, ഒന്നും
തടസ്സങ്ങളില്ല.
വലിയ തടസ്സങ്ങളൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ ആദ്യമായിട്ടാണോ ക്രിസ്മസ്?
അല്ല, കഴിഞ്ഞ ഒരു ക്രിസ്മസിന് ഞാനിവിടെ ഉണ്ടായിരുന്നു.
ഇതിന് മുൻപ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഓസ്ട്രേലിയൻ ക്രിസ്മസിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരാളായിരിക്കും. എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ക്രിസ്മസിൻ്റെ പ്രത്യേകത എന്തായിട്ടാണ് തോന്നിയത്?
എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. നല്ല അനുഭവങ്ങളാണ്, നല്ല ഒരു ഉത്സവം പോലെയാണ്. ലൈറ്റിങ്, ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക, ഇതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ് അതൊക്കെ.
ഓക്കെ, അപ്പോൾ എനിക്ക് നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആഘോഷം ഇവിടെയാണ്,
കൂടുതൽ ആഘോഷങ്ങൾ ഇവിടെയാണ്
ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ശ്രീ ജോൺസൺ, ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരുപാട് നാളായി പ്രവാസികളായി ജീവിക്കുന്ന ആൾക്കാരാണ്, ഇത്തരത്തിൽ മറുനാടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കേരളത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഘോഷത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ?
തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കേരളത്തിലെ ആ ഒരു ഗൃഹാതുരത്വം എപ്പോഴും നമുക്ക് നഷ്ടമായി പോയി എന്നൊരു തോന്നൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബാല്യകാലങ്ങളിലൊക്കെ എല്ലാത്തിനും ഒരു ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ക്രിസ്മസ് വിളക്ക് കാണുകയാണെങ്കിലും പറമ്പിൽ പോവുക, ഈറ്റ വെട്ടുക, അത് കൊണ്ടുവന്ന് ക്രിസ്മസ് വിളക്ക് ഉണ്ടാക്കുക, ക്രിസ്മസ് സ്റ്റാറ്, കൂമ്പ് വിളക്ക്, അതുകൂടാതെ അതിനകത്തൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ച് അലങ്കരിക്കുക, ക്രിസ്മസ് ട്രീ ആണെങ്കിൽ പോലും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ട്രീ വാങ്ങാതെ എന്തോ ചൂളമരത്തിൻ്റെ കമ്പ്, എനിക്ക് പറയാൻ തോന്നുന്നത് പൈൻ ട്രീ എന്നാണ്
തോന്നുന്നത്,
അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് വെട്ടി അത് അലങ്കരിക്കുക, ഇങ്ങനെയെല്ലാം വരിക. പിന്നെ വീടുകൾ തോറും കയറി ഇറങ്ങി ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടുക, ഇതൊക്കെ അതിൻ്റെതായ ഒരു ആസ്വാദ്യത
ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഗൃഹാതുര ഉണർത്തുന്ന ഓർമ്മകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നാട്ടിലും ഉണ്ടോ? അത് പ്രശ്നമുണ്ടല്ലോ
നാട്ടിലും. അതാ, അതിപ്പോൾ ഈ കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇപ്പോഴും നാട്ടിലും ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്മസ് സ്റ്റാറുകൾ വരുന്നത് ചൈനയിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയും വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇങ്ങനെ എല്ലാം മലയാളികൾക്ക് മറ്റ് പച്ചക്കറികളുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ
മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ ഓണമായാലും ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ ബക്രീദ് ആയാലും എല്ലാം മറുനാട്ടിൽ നിന്ന് വരേണ്ട ഒരു അവസ്ഥയിലെത്തിയിരുന്നു. ശ്രീമതി തങ്കമ്മ ജോർജ്, ഇത് എന്താണ് ഇത്, ഇവിടെ രണ്ട് വർഷം രണ്ട് ക്രിസ്മസ് ഓസ്ട്രേലിയയിൽ ആഘോഷിച്ചിരിക്കുന്നു, ഇവിടെ ആഘോഷിച്ച് ഇവിടുത്തെ ആഘോഷം ഇഷ്ടപ്പെടുമ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ നാട്ടിൽ എന്താണ് മിസ്സായതായി തോന്നുന്നത്?
നാട്ടിൽ നമ്മൾ റിലേറ്റീവ്സൊക്കെ വെട്ടി വരികയും പോവുകയും നമ്മൾ ലഞ്ച് അങ്ങനെയൊക്കെ വിളിക്കുകയും അപ്പവും കറിയൊക്കെ ഉണ്ടാക്കുകയും അതൊക്കെ ഒരു സന്തോഷമാണ്. ക്രിസ്മസ് കേക്ക് അതൊരു പ്രത്യേകതയാണ് നാട്ടിലെ ക്രിസ്മസ്.
അതിനേക്കാൾ നല്ല കേക്ക് ഇവിടെ കിട്ടില്ലേ?
കിട്ടും, ഇവിടെ കിട്ടും. നാട്ടിലെ അനുഭവം പറഞ്ഞ്
ഓക്കെ,
ഇവിടെ കിട്ടും. ഇത് ഞങ്ങളൊക്കെ അന്നൊക്കെ തന്നെ കേക്ക് വീട്ടിലുണ്ടാക്കും, അത് എന്നിട്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു.
ഒരു പക്ഷേ എനിക്കൊന്ന് ഗൾഫിലാണെങ്കിൽ നിങ്ങൾ ഈ മലയാളികൾ ഒത്തുകൂടാറുണ്ടോ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി എവിടെയെങ്കിലും?
തീർച്ചയായിട്ടും ഒത്തുകൂടാറുണ്ട്, ഒത്തുകൂടാറുണ്ട്. പള്ളികളിൽ ഒത്തുകൂടാറുണ്ട്, പള്ളികളിൽ ക്രിസ്മസ് ഡിന്നറുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു.
പക്ഷേ മലയാളികൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ഒത്തുകൂടൽ മറ്റ് പല കമ്മ്യൂണിറ്റികളുമായിട്ട് ഒത്തുകൂടുന്ന രീതി ഗൾഫിലുണ്ടോ?
അങ്ങനെയുമുണ്ട്, പ്രവാസികളെല്ലാം അത് ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാവരും ഒത്തുചേരാറുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക്, ഓണം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
മലയാളികളുടെ ഇടയിൽ. ഓക്കെ, പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ ഒരു പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും ഇപ്പോൾ മലയാളികൾക്ക് അപ്പുറം കമ്മ്യൂണിറ്റി ക്രിസ്മസ് ആഘോഷം അങ്ങനെ എന്തെങ്കിലും
പങ്കെടുത്തിട്ടുണ്ടോ?
ഇല്ല അല്ലേ, പങ്കെടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ.
ഇത് SBS റേഡിയോ മലയാളം.
പുൽക്കൂട്ടിലുണ്ണി പിറന്ന നേരം പൂത്തിരി കത്തിച്ചില്ലാരുമാരും, പുൽക്കൂട്ടിലുണ്ണി പിറന്ന നേരം പൂത്തിരി കത്തിച്ചില്ലാരുമാരും, പൂക്കളിറുത്തു നിരത്തിയില്ല പുത്തനുടുപ്പുകൾ നൽകിയില്ല, പൂക്കളിറുത്തു നിരത്തിയില്ല പുത്തനുടുപ്പുകൾ നൽകിയില്ല, മഞ്ഞും തണുപ്പും നിറഞ്ഞ രാവിൽ വെണ്ണിലാവെങ്ങും പരന്ന രാവിൽ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ.
തീർച്ചയായിട്ടും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ആഘോഷങ്ങൾ പലപ്പോഴും ആഡംബരങ്ങളായി മാറുന്നുവെന്നൊരു പരാതി പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് പോലും മാറി നിൽക്കാൻ കഴിയാറുമില്ല, നമ്മളും ആ ഒരു താളത്തിനങ്ങ് പോവുകയാണ്,
ഭാഗമായി തീരുന്നു
തീരുകയാണ്. കാര്യം ഇന്നിപ്പോ ഇന്ന് രാവിലെ കേട്ടൊരു റിപ്പോർട്ടുണ്ട്, അമേരിക്കയിലെ ഈ ക്രിസ്മസിന് ലൈറ്റ് ഇടുന്നതിന് വേണ്ടി മാത്രം ചിലവാക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ചില വികസന രാജ്യങ്ങൾ, ടാൻസാനിയ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങൾ, പല വികസന രാജ്യങ്ങളിലും ഒരു വർഷം മൊത്തം ചിലവാക്കുന്ന വൈദ്യുതിയേക്കാൾ കൂടുതലാണ്. അത്രത്തോളം വൈദ്യുതി അമേരിക്കയിൽ ഒരു ക്രിസ്മസ് സീസണിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു സമയത്താണ് ഇത്രയും ഉണ്ടായെന്നുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. അതിൽ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ തങ്കമ്മ ജോർജ് നേരത്തെ എന്തോ പറയാൻ വിട്ടുപോയി എന്ന് പിന്നീട് എന്നോട് പറയുകയുണ്ടായി ഇവിടുത്തെ ആഘോഷങ്ങളെ കുറിച്ച്. എന്തായാലും
ആഘോഷങ്ങളിൽ ഞങ്ങൾ ക്രിസ്മസ് കരോള് പാടാനേ എല്ലാ വീടുകളിലുമൊക്കെ പോയി. ആ കൂട്ടത്തിലെ രണ്ട് ഓൾഡ് ഏജ് ഹോമിൽ പോയി.
ഓക്കെ.
അവർ നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അവർക്ക് വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾ ചെന്നത്. ഞങ്ങളുടെ കൂടെ പാടുകയും ഒക്കെ ചെയ്തവർ സന്തോഷത്തോടെ.
ഒരുപക്ഷെ ക്രിസ്മസിന്റെ നല്ലൊരു സന്ദേശം
അതിലായിരിക്കുന്നു. നല്ല ഇതായിരുന്നു.
ഓക്കെ,
ഞങ്ങളും ഹാപ്പിയായി, അവരും ഹാപ്പിയായി.
അല്ലെ, എനിക്കൊരു സംശയമുള്ള, നാട്ടില് നമ്മുടെ കേരളത്തിൽ ക്രിസ്മസ് കരോളിന് വേണ്ടി പോകുമ്പോൾ സ്ത്രീകൾ അങ്ങനെ പോകാറുണ്ടോ?
സ്ത്രീകൾ അധികം വീടുകളിൽ കയറിയുള്ള കരോത്സവങ്ങൾക്ക് പോകാറില്ല.
അപ്പൊ ഇവിടെ ഇവിടെ വരുമ്പോ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇത്തരം അവസരങ്ങളൂടെ കിട്ടുന്നുള്ളതാണോ? അപ്പൊ എങ്ങനെയാ ഇപ്പൊ സൂസൻ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കരോളിനൊക്കെ പോയിരുന്നു? ഇവിടെ വന്നിട്ട് കരോൾ
വന്നിട്ട് ഒരു കരോൾ അറ്റൻഡ് ചെയ്തു. വളരെ സന്തോഷം തോന്നി.
ആദ്യമായിട്ടാണോ കരോളിന് പോകുന്നത്?
ഇവിടെ ഓസ്ട്രേലിയ.
അപ്പൊ വേറെ എവിടെ? കേരളത്തിൽ പോകാറില്ല, പിന്നെ എവിടെയാണ്? ഗൾഫിൽ കരോൾ?
ഗൾഫിലായാലും അങ്ങനെ പള്ളി കൂടുന്നത്,
പള്ളി കൂടുന്നത്,
വീടുകളിൽ കൂടുന്നത്.
ഇവിടെ വീടുകളിൽ പോയോ?
ഇവിടെ ഒരു വീട്ടിലായിരുന്നു എല്ലാവരും. ഇവിടെ വളരെ ദൂരേന്ന് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി അവിടെ വന്ന് ക്രിസ്മസ് പാട്ടുകളെല്ലാം പാടുകയും അപ്പൊ പഴയ ഗാനങ്ങളൊക്കെ കേട്ടപ്പം തന്നെ ഒരു സന്തോഷം. വളരെ സന്തോഷമായിരുന്നു അത്.
അപ്പൊ ഈ വീടുകളിലേക്ക് കരോളുമായി പോകുന്ന രീതി എന്തായാലും ഇവിടെ നടക്കാറില്ലെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ?
പള്ളികളുടെ ആഭിമുഖ്യത്തിലെ വീടുകളെല്ലാം സന്ദർശിക്കാറുണ്ട്.
ഓക്കെ.
അതല്ലാതെ ഔട്ട്സൈഡ് ഡയോസിസ് അല്ലെങ്കിൽ
ഇല്ല. പിന്നെ നമ്മളെന്തായാലും ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഭക്ഷണത്തെ കുറിച്ച്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയാമെങ്കിൽ നല്ല രുചിയുള്ള ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ലല്ലോ, കാരണം അത് ക്രിസ്മസിന്റെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോ എന്താണ് ഇപ്പോ രണ്ട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്, രണ്ടുപേരുടെയും തങ്കമ്മ ജോർജ്, എന്താണ് ഫേവറേറ്റ് ക്രിസ്മസ് ഡിഷ്?
ഞാൻ സാധാരണ എല്ലാ ക്രിസ്മസിനും ബിരിയാണി ഉണ്ടാക്കും.
ക്രിസ്മസിന് ബിരിയാണി? ഓക്കെ.
ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ലഞ്ചിന്. രാവിലെ അപ്പവും കറിയും ഉണ്ടാക്കും.
അപ്പവും കറിയാണ് തോന്നുന്നു ക്രിസ്മസിന്റെ ഒരു എല്ലാവരും എല്ലാവരും
ഉണ്ടാക്കും.
ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയൻ വിദേശകാര്യ സെക്രട്ടറി ഉണ്ട് പീറ്റർ വർഗീസ്. അദ്ദേഹം ഇപ്പോൾ മലയാളമൊന്നും അറിയില്ല, അദ്ദേഹം മലയാളിയായിട്ടല്ല ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും തുടരുന്ന ഒരു കാര്യം ക്രിസ്മസിനുള്ള അപ്പവും സ്റ്റൂവും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓസ്ട്രേലിയ വിദേശകാര്യ സെക്രട്ടറിയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ അപ്പവും സ്റ്റൂവും ക്രിസ്മസിന് എന്തായാലും മലയാളികൾ ലോകത്ത് എവിടെ
പോയാലും
ഉണ്ടാകുന്ന കാര്യമാണ്. അവസാനമായി ഇന്നിപ്പോൾ ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളുമായി, എല്ലാ മലയാളികളുമായാണ്, ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികളുമായാണ് നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്താണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്, എന്താണ് പറയാനുള്ളത്?
എല്ലാ ശ്രോതാക്കൾക്കും
തീർച്ചയായും. ബിജു, എന്തായാലും നമുക്ക് അവസാനമായ ഒരു ഒരു പാട്ടോടു കൂടി തന്നെ ഇവിടെ പറഞ്ഞാലോ ബിജു?
തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് പാടാം.
ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാഥം കേട്ടു ആമോദരായി. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാഥം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ.
ഇപ്പോൾ മനോഹരമായ ഈ ക്രിസ്മസ് രാവിലെ പരിപാടികൾ പൂർത്തിയാക്കാൻ സമയമായിരിക്കുകയാണ്. ശ്രോതാക്കൾക്കെല്ലാവർക്കും പരിപാടികൾ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ഫോൺ നമ്പർ 02-949-30-2832, 02-949-30-2832.
തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേദലിൻ തന്നിൽ വന്നു, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേദലിൻ തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻ തിരുമേനി, രാജാതിരാജന്റെ പൊൻ തിരുമേനി അവർ കാലി.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.